بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الله ولي آجنا مردشن البالج അവൻ വിരോധിച്ച കാര്യങ്ങൾ പാടെ വർജിച്ച് മുത്തഖികളായി ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്. يا ايها الذين امنوا لا يحل لكم ان ترثوا النساء كرها. സ്ത്രീകളെ ബലാൽക്കാരമായി അനന്തരം എടുക്കുന്നത് നിങ്ങൾക്ക് പാടില്ല. ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, വാപ്പ മരിച്ചാൽ ഉമ്മാനെ മക്കൾക്ക് അനന്തരം കൊടുക്കുന്ന ഒരു മോശമായ സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് പാടില്ല. ولا تعذروهن لتذهبوا ببعض ما آتيتموهن الا ان ياتين بفاحشة مبينة. അതേപ്രകാരം തന്നെ നിങ്ങൾ അവർക്ക് നൽകിയ ചിലതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും അവർക്ക് തടസ്സമുണ്ടാക്കുന്നവരാകാൻ പാടില്ല. പ്രത്യക്ഷമായ അധർമ്മങ്ങൾ അവർ പ്രവർത്തിച്ചാലൊഴികെ നിങ്ങൾ ഭാര്യമാർക്ക് തടസ്സമുണ്ടാക്കാൻ പാടില്ല. തുടർന്ന് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ പത്നിമാരോട് മര്യാദപ്രകാരം സഹവസിക്കണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അവരോട് വെറുപ്പുണ്ടായാലും വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അതിൽ അല്ലാഹു ധാരാളമായ നന്മകൾ നിങ്ങൾക്ക് നിശ്ചയിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു സന്ദർഭത്തിൽ ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഭാര്യമാരുടെ ബാധ്യതകളും കടമകളും എന്തൊക്കെയാണ് എന്ന് നാം അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വളരെ വിശാലമായി പഠിക്കാൻ മാത്രമുള്ള വിഷയങ്ങളാണ്, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അതേപ്രകാരം ഭർത്താക്കന്മാരിൽ നിന്ന് നമ്മുടെ ഭാര്യമാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ എന്താണ്, അതായത് ഭർത്താക്കന്മാരുടെ ബാധ്യതകൾ, ഭാര്യമാരോടുള്ള ബാധ്യതകൾ എന്താണ്, ഈ വിഷയത്തിൽ ഇസ്ലാം നൽകുന്ന പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, അതിലൊന്നാമത്തതാണ് ഭാര്യമാരുമായി നല്ല രീതിയിൽ സഹവസിക്കണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സഹവസിക്കണം എന്ന് പറഞ്ഞാൽ ഭാര്യമാർക്ക് നന്മ ചെയ്തു കൊടുക്കുക, അവരോട് കനിവിലും കാരുണ്യത്തിലും പെരുമാറുക. പലരും ഭർത്താവാണ് എന്ന് തെളിയിക്കുന്നത് തന്നെ ദുർമുഖം കാണിച്ചിട്ടാണ്. ഭാര്യമാരോട് മോശമായിട്ട് പെരുമാറുക, പൊതുജനങ്ങളുടെ മുന്നിൽ കല്യാണ വീട്ടിലോ ബസ് സ്റ്റോപ്പിലൊക്കെ ശബ്ദിച്ച് സംസാരിക്കുക, കയർക്കുക, അപ്പം എന്റെ ഭാര്യ എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെ ഭാര്യമാരോട് മോശമായി പെരുമാറിയിട്ട് ഭാര്യ തന്റെ ഭർതൃപദവിയെ ഉറപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ വിശേഷിപ്പിക്കേണ്ട എന്താണെന്ന് നമുക്കറിയാം, പക്ഷേ അത് നമ്മൾ തന്നെ ആയതുകൊണ്ട് ഞാൻ ഉറക്കെ പറയുന്നില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും നമ്മുടെ ഭാര്യമാരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ മോശമായി ദുർമുഖം കാണിക്കരുത്, നല്ല രീതിയിൽ പെരുമാറണം. അതേപ്രകാരം തന്നെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ തനിച്ചായിരിക്കുമ്പോഴും കൂട്ടത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അനീതിക്ക് നമ്മുടെ ഭാര്യമാർ ഇടയാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഉത്തമർ നിങ്ങളുടെ പത്നിയോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ്. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് ഏറ്റവും നന്നായിട്ടാണ് പെരുമാറുക. അപ്പൊ നിങ്ങളിൽ നല്ലവർ ഭാര്യമാരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ് എന്നാണ്. അവരുമായി ഇടപഴകുകയും നല്ല രീതിയിൽ സഹവസിക്കുകയും അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ താല്പര്യപ്പെടുകയും, ലോകത്താരും എന്ന് വർത്തമാനം പറഞ്ഞാലും അതൊക്കെ നന്നായി പരിഗണിക്കുന്ന ആളുകൾ, ഭാര്യമാരൊരു കാര്യം 100 വട്ടം പറഞ്ഞാലും ചെവി കൊടുക്കൂല, പരിഗണിക്കാറില്ല. വളരെ പ്രധാനം, നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട കൂട്ടത്തിലൊരാളല്ലേ നമ്മുടെ ഭാര്യമാർ. അവരനി പറയുന്നത് ചെറിയൊരു വിഷയമാണെങ്കിൽ പോലും അവരത് നമ്മളോട് സംസാരിക്കും, നമ്മളത് കേൾക്കണം. ഇനി ഏതെങ്കിലും നിലക്ക് പ്രയാസമുള്ള ഒരു സന്ദർഭമാണെങ്കിൽ നല്ല രീതിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വിഷയം സംസാരിക്കാം എന്ന് പറയാതെ, ഇതെന്റെ ഭാര്യ ആയതുകൊണ്ട് അവളെ എനിക്ക് തള്ളിക്കളയാം. പലരും വൃത്യന്മാർക്ക് കൊടുക്കുന്ന പരിഗണന പോലും ഭാര്യമാർക്ക് കൊടുക്കാറില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ചുണ്ടാകുന്ന അവസാന സന്ദർഭം വരെ ഏറ്റവും ഇണക്കത്തിലും ഏറ്റവും പുതുമയിലും പരസ്പരം പെരുമാറേണ്ടത് ഭാര്യാഭർത്താക്കന്മാരാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ഇന്നലെ കല്യാണം കഴിഞ്ഞ ആളുകളെ പോലെ തന്നെ ഒരുമിച്ച് നിൽക്കാൻ മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കുമെന്നുള്ളത് നമുക്ക് അറിയാം. സൈനബ ബിൻത് അബി സലമ അവർ പറഞ്ഞു, അന്ന ഉമ്മ സലമത്ത ഖാലത്ത്, ഒരിക്കൽ ഉമ്മു സലമ ബീവി സൈനബ ബീവിയോട് പറഞ്ഞു, എന്താ പറയുന്നത്, അതായത് അബു സലമയുടെ മകൾ, അവരുടെ മകൾ പറയാണ്, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എന്ത്, ഹെൽത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖമീല, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു പുതപ്പിന് കീഴിലായിരിക്കുമ്പോൾ എനിക്ക് ഹൈലുണ്ടായി, ഫൻസലൽത്തു ഫഖറജ്തു മിൻഹ, ഹൈലുണ്ടായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ആ പുതപ്പിൽ നിന്ന് പുറത്തുപോയി, എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഊരി പുറത്തേക്ക് പോയി. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ എന്ത് ചെയ്തു, എന്നിട്ട് ഞാൻ ഫഖത്തു സിയാബ ഹൈലത്തി ഫലബിസ്തുഹ, ഞാൻ ഹൈലുണ്ടാകുമ്പോൾ ധരിക്കുന്ന തുണിയെടുത്ത് ധരിച്ചു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാ എന്നോട് പറഞ്ഞു, ചോദിച്ചു, ആ നഫിസ്തി, നിനക്ക് ഹൈലുണ്ടായോ എന്ന് ചോദിച്ചു. കുൽത്തു, ഞാൻ പറഞ്ഞു, ഞാൻ അതെ. ഫദ ആനി, അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്നെ അടുത്തേക്ക് വിളിച്ചു, ഫഅദ്ഖലനി മഅഹു ഫിൽ ഖമീല, അതേ പുതപ്പിൽ തന്നെ അവരെന്നെ പ്രവേശിപ്പിച്ചു. അപ്പൊ ഹൈലുകാരിയായിരിക്കുമ്പോഴും ഒരു പുതപ്പിന് കീഴിൽ തന്നെ ഞങ്ങൾ കിടക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് വിളിച്ചു എന്ന് പിന്നെ രക്തം പുറപ്പെട്ട സമയത്ത് നിഫാസ് അഥവാ അവിടെ ഉദ്ദേശിക്കുന്ന ഹൈലാണ് ഉണ്ടായ സമയത്ത് അപ്രകാരം പ്രവർത്തിച്ചു എന്ന് ഉമ്മു സലമ ബീവി പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അവരുടെ മകൾ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേപ്രകാരം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരിൽ നിന്ന് റിപ്പോർട്ട് തന്നെയാണ്, കാന യുഖബ്ബിലുഹ വഹുവ സ്വായിം, നോമ്പുകാരനായിരിക്കുമ്പോൾ പോലും ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു. അതിൽ രണ്ട് വിഷയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, യുവതി യുവാക്കളായ ആളുകൾ, ഒരു യുവാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നബി പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് പ്രായം ചെന്ന ഒരാൾ ചോദിച്ചപ്പോൾ നബി അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ നോമ്പ് മുറയുന്ന രൂപത്തിൽ അല്ല എങ്കിൽ പോലും നോമ്പുകാലത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നോമ്പുകാരനായിരിക്കെ ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നുവെങ്കിൽ ഭാര്യമാർക്ക് നബി കൊടുക്കുന്ന പരിഗണനയും അവരോടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണക്കവും സല്ലാപവുമാണ് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കണം. നല്ല പെരുമാറ്റം, പ്രസന്നതയോടുകൂടി ഭാര്യമാരോട് ചിരിക്കുന്നത് ഒരു കുറച്ചിലല്ല, അതൊരു ഉത്തമ ഗുണമാണ്, മനസ്സിലായില്ലേ. അവരോട് നല്ല പ്രസന്നതയുള്ള മുഖത്തോടുകൂടി നമ്മൾ അവരോട് ഇടപഴകാൻ സാധിക്കണം. അതേപോലെ അവരെക്കുറിച്ച് മോശമായ ധാരണകൾ സ്വയം മെനഞ്ഞുണ്ടാക്കാതിരിക്കണം. ഊഹിച്ചിട്ട് എന്റെ ഭാര്യ മോശമായിരിക്കും അല്ലെങ്കിൽ അവളങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള ഊഹിച്ചുകൊണ്ട് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തി ഭാര്യമാർ ആദ്യം തന്നെ അവളങ്ങനെ പെരുമാറിയിട്ടുണ്ടാകും എന്നൊരു തീരുമാനം എടുത്തു വെച്ചിട്ട് ആ ഒരർത്ഥത്തിൽ അവരെ അഭിമുഖീകരിക്കുകയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും സ്വന്തം ഭാര്യമാരെക്കുറിച്ച് മോശമായ ധാരണകൾ വെച്ച് പുലർത്താൻ പാടില്ല. മറ്റൊന്ന് സ്ത്രീയാണ്. സ്ത്രീ സഹജമായ ചാപല്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം, മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമാകുന്നത് അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്, നിങ്ങളിൽ ഏറ്റവും മികച്ചവർ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മികച്ചതാണ് മികച്ചവരാരോ അവരാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പഠിപ്പിച്ചത് ഇന്നൽ മർഅത ഖുലിഖത് മിൻ ലിലഇൻ, ഒരു വാരി എല്ലിൽ നിന്ന് അഥവാ ഒരു വളഞ്ഞ എല്ലിൽ നിന്നാണ് സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത്. ലൻ തസ്തഖീമ ലക അലാ തരീഖ ഫഇൻ ഇസ്തഖംത ഇസ്തംതഅത ബിഹാ ഇസ്തംതഅത ബിഹാ. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരിക്കലും അത് ഒരു വഴിയിലൂടെ പൂർണ്ണമായി നിവരുക എന്നത് സംഭവിക്കാൻ പോകുന്നില്ല. അതേ അവസ്ഥയിൽ നീ അവരുമായി ആസ്വദിക്കുകയാണെങ്കിൽ നിനക്ക് ആസ്വദിക്കാൻ പറ്റും. സ്ത്രീയുടെ വളവിനെ വകവെച്ചുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് നീ അവരോട് നല്ല രീതിയിൽ അവരെ ഉൾക്കൊള്ളുകയാണെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാകും. വഫിഹ ഇവജുൻ, അതിലൊരു വളവുണ്ട് സ്ത്രീയുടെ പ്രകൃതത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. വൈൻ ദഹബ്ത തുഖീമഹ കസർതഹ, നീ ആ വളവിനെ നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. അപ്പൊ നിവർത്താൻ നമുക്ക് അനുവാദമില്ല. വാ കസ്രുഹ തലാഖ്, പൊട്ട് എന്ന് പറഞ്ഞാൽ തലാഖാണ്. നീ നിർബന്ധമായിട്ടും നിന്റെ ഭാര്യയെ എല്ലാ വിഷയത്തിലും നിന്റെ ചൊൽപ്പടിയിലും നിയമത്തിലും കൊണ്ടുവന്നേ അടങ്ങുമെന്ന് തീരുമാനിച്ചാൽ അവളെ കൂട്ടിക്കൊണ്ടാക്കേണ്ടി വരും. തലാഖാണത്. ഇവിടെ പറയുന്നത് വ്യക്തമായ പ്രത്യക്ഷമായ ഹറാമുകൾ ചെയ്യാൻ ഭാര്യയെ അനുവദിക്കണം എന്നല്ല, മുഖം തുറന്നിട്ട് അന്യ പുരുഷന്മാരുടെ കൂടെ പോകാൻ അനുവദിക്കണം, നിക്കാബിടാതെ കല്യാണത്തിനോടാണെന്ന് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, അത് ചെയ്യണം എന്നല്ല പറഞ്ഞതിന് ചുരുക്കം. നേരെ മറിച്ച് ചാപല്യങ്ങൾ, സ്ത്രീ സഹജമായ ചാപല്യങ്ങൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിലേക്ക് തന്നെ അവൾ വരണം എന്ന് ചെറിയ വിഷയത്തിൽ പോലും ശാഠ്യം പിടിക്കുന്നത് ഒരു മാന്യതയുള്ള ഭർത്താവിന് ചേർന്നതല്ല. അവൾക്ക് മറ്റൊരു വ്യക്തിത്വമാണ്, അവൾ മറ്റൊരു കുടുംബത്തിലും സാഹചര്യത്തിലുമാണ് വളർന്നത്. ദീനീ വിരുദ്ധമായ കാര്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ തിരുത്തുക എന്നതിനു പകരം സഹജമായ ചില ചാപല്യങ്ങളെ അത് ബലം പ്രയോഗിച്ച് നിവർത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് ഭൂഷണമല്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുആവിയത്ത് ബിനു ഹൈദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ, അല്ലാഹുവിന്റെ റസൂലേ, മാ ഹഖു സൗജതി അഹദിന അലൈഹി, ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങൾക്കുള്ള ബാധ്യത എന്താണ്, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള ഹക്ക് എന്താണ്, അവരുടെ അവകാശം എന്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഈമുഹ ഇദാ തഅംത, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവളെ ഭക്ഷിപ്പിക്കണം. വതക്സൂഹ ഇദാ ഇക്തസൈത, നീ വസ്ത്രം ധരിക്കുമ്പോൾ അവളെ വസ്ത്രം ധരിപ്പിക്കണം. വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മുഖത്ത് നീ അടിക്കരുത്. വലാ തുഖബ്ബിഹ വലാ തഹ്ജു ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിനകത്ത് വെച്ചല്ലാതെ അവളെ വഴക്കു പറയുകയോ അതേപോലെ തന്നെ അവളോട് ശകാരിക്കുകയോ കയർക്കുകയോ പിണങ്ങുകയോ ചെയ്യാൻ പാടില്ല. നീ ഭാര്യയോട് പിണങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് വീട്ടിനകത്ത് വെച്ച്, പുറത്തും അയൽക്കാരും അന്യരും ശ്രദ്ധിക്കുന്ന രൂപത്തിലും റോട്ടിലും വാഹനത്തിലും അവിടെയൊക്കെ വെച്ച് ഭാര്യയോടുള്ള പിണക്കം പ്രകടിപ്പിക്കാൻ ഒരു മുഅ്മിനിന് പാടില്ല. പക്ഷെ ഇന്ന് നമ്മളെ നാട്ടിൽ നടക്കുന്ന എന്താണ്, ഒരുപാട് ദൂരേക്കൊന്നും പോകണ്ട, അവനാന്റെ വീട്ടിൽ നിന്ന് ആലോചിച്ച് തുടങ്ങിയാൽ മതി. ഞാൻ എന്റെ ഭാര്യമാരെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഭാര്യമാർ, നമ്മളെന്നും കാണുന്നവർ എങ്ങനെയാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യമാരോട് വിട്ടുവീഴ്ച കാണിക്കണം. അവർ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞാൽ വളവ് നിവർത്താൻ പറ്റൂല. അപ്പൊ പിന്നെ എന്തായാലും വിട്ടുവീഴ്ച കാണിക്കൽ ഒന്നുകൂടി ബാധ്യതയായല്ലോ. നിവർത്താൻ പറ്റാത്ത നിവർത്തിയ തലാക്കൾ എത്തുമെന്ന് പറഞ്ഞല്ലോ, അത് സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് വിട്ടുവീഴ്ച കാണിക്കാറുണ്ട്, നമുക്കറിയാം കാണിക്കാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ബഅദ നിസായി ഫഅർസലത് ഇഹ്ദാ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സഫത്തിൻ ഫിഹാ തആം ഫദറബത്തിൽ ലതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈതിഹ യദൽ ഖാദിം ഫസഖതത് സഫ്ഹ ഫൻഫലഖത് ഫജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലഖ സഹ്ഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഒരു ഭാര്യയുടെ അരികിലേക്ക് വൃത്യന്റെ അരികിൽ ഒരു പാത്രം കൊടുത്തയച്ചു, ഭക്ഷണം ഈത്തപ്പഴമോ മറ്റുള്ള ഒരു പാത്രമാണ് കൊടുത്തയച്ചിരിക്കുന്നത് അല്ലെ. എന്നിട്ടോ ആ പാത്രം അവർ കൊണ്ടുവന്നപ്പം വേലക്കാരനെ എന്തോ ഒരു നീര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയൊരു പിണക്കമുള്ള സമയത്താണ്. അപ്പൊ അവരാ വേലക്കാരന്റെ കയ്യിൽ നിന്ന് ആ പാത്രം തട്ടി, അത് താഴെ വീണു, അത് പൊട്ടി. നമ്മുടെ ഭർത്താവ് ഒരു ഈത്തപ്പഴം കൊടുത്തയച്ചിട്ട് ഒരു പിണക്കം തീർക്കാൻ വേണ്ടി കൊടുത്തയക്കാണ്, അപ്പൊ അത് തട്ടുവെച്ചെടുത്തു, ഭർത്താവോട് പിണങ്ങി നിൽക്കുകയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത് വേറെ ആരുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ ഒരാൾ, അവരാണത് ചെയ്തത്. പാത്രം താഴെ വീണ് പൊട്ടും ചെയ്തു. നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിക്കും ഞാൻ പറയേണ്ടതില്ല, നമുക്കത് ഊഹിക്കാൻ പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു വീട്ടിൽ എന്ത് സംഭവിച്ചു, നബി അവിടെ ചെന്നു, എന്നിട്ടോ ഫജമഅ നബി, നബി ആ തട്ടിയ ആളെ നോക്കിയില്ല, തട്ടിയൊന്നും ചോദിച്ചില്ല, ശകാരിച്ചില്ല, ഒന്നും മിണ്ടാതെ നബി അങ്ങോട്ട് കയറി ചെന്നിട്ട് ഫജമഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിലഖ സഹ്ഫ, ആ പാത്രത്തിന്റെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് നബി ഇങ്ങനെ ഒരുമിച്ച് വെച്ചു, ചേർത്ത് ഇങ്ങനെ വെച്ചു, മനസ്സിലായില്ലേ. സുമ്മ ജഅല യജ്മഉ ഫീഹി ത്തഅം അല്ലദീ കാന ഫി സഹ്ഫ, ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന പുറത്തേക്ക് വീണുപോയി ഈത്തപ്പഴം ഉണ്ടല്ലോ, അപ്പൊ ആ സാധനം എടുത്ത് ആ പാത്രത്തിലേക്ക് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറത്തെടുത്തു. നബിയോട് ദേഷ്യം പിടിച്ച ഭാര്യയുടെ ദേഷ്യം അടങ്ങിയിട്ടുണ്ടാവുമല്ലേ, അതിന്റെ ബാക്കി നബിയുടെ കൂടെ ആ ഭാര്യയും കൂടി അത് പെറുക്കാൻ കൂടി എന്നുള്ളതാണ്. അവരുടെ ദേഷ്യമൊക്കെ പോയി. ഇങ്ങനെ പെരുമാറണമെങ്കിൽ നല്ല സഹനവും ക്ഷമയും ഉണ്ടായിരിക്കണം. ഇത് കേൾക്കുന്ന ആ ഒരു നിലവാരം പ്രവർത്തിക്കുമ്പോഴുണ്ടാവുകയില്ല. ഇതൊന്നും എളുപ്പമല്ല. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തും പ്രവർത്തിക്കാൻ പറ്റും. സ്വന്തം ഭാര്യയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പോലും നല്ല അധ്വാനം വേണം, നല്ല ക്ലേശമാണ്, ഇതൊന്നും നമുക്കില്ലാത്തതാണ്. നന്നായി അധ്വാനിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമേ സ്വന്തം ഭാര്യമാരോട് വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ അവസാനം ഭാര്യയുടെ പിണക്കം മാറി ഇനി ഇങ്ങോട്ട് എടുത്തു ചാടില്ല എന്ന് കണ്ടപ്പോഴാണ് നബി പറഞ്ഞത്, ഗാറത്ത് ഉമ്മുക്കും ഗാറത്ത് ഉമ്മുക്കും. ആ വേലക്കാരന് വിഷമമായല്ലോ, നിങ്ങളുടെ ഉമ്മക്ക് ഗീറ വന്നതാണ്, നിങ്ങളുടെ ഉമ്മക്ക് ഒരു ആത്മരോഷമുണ്ടായതാണ്, സാരെല്ലാം മനസ്സിലായില്ലേ. ആ വൃത്തിനോട് റസൂലുള്ള പറയാണ്, ഗാറത്ത് ഉമ്മുക്കും, നിങ്ങളുടെ ഉമ്മക്ക് എന്ത് വന്നു, ഒരു രോഷം വന്നു പോയതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് സ്വഹീൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ട ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നബിയുടെ പെരുമാറ്റം. ഇത്രത്തോളം റസൂലുള്ള ഉപദേശിച്ചു. ഒരു ഭർത്താവ് ഭാര്യയോട്, സത്യവിശ്വാസിയായ ഒരു ഭർത്താവ് സത്യവിശ്വാസിനിയായ തന്റെ ഭാര്യയോട് പിണങ്ങാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ, അവരുടെ ഒരു രീതി നിങ്ങൾക്ക്, ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടായാൽ, ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടല്ലോ. ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്റെ ഭാര്യ ഇപ്പൊ തലാഖ് ഞങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ആ പ്രശ്നം മാത്രമേ, ഗുണങ്ങളൊന്നും അവൾക്കില്ലേ. അപ്പൊ അദ്ദേഹം അപ്പോഴാണ് ഭാര്യയുടെ ഗുണങ്ങളെ പറ്റി ആലോചിക്കുന്നത്. നബി സല്ലല്ലാഹു ചോദിച്ചപ്പോ ഭാര്യയുടെ ഗുണങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് നബി പറയുന്നത്, ഒരിക്കലും പിണങ്ങാൻ പാടില്ല. എന്താണ്, ഒരു ഒരു പെരുമാറ്റ ദൂഷ്യം കണ്ടാൽ മറ്റൊരുപാട് നന്മകൾ കാണുന്നില്ല, നീ ആ നന്മകളെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് പറഞ്ഞത്. ഇത് കുഫറും ഹറാമും അതുപോലെ പിന്നെ തോന്നിവാസങ്ങളും അന്യപുരുഷന്മാരുടെ ഇടപഴകലും ഇതൊക്കെ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി വിട്ടുവെച്ച് കാണിക്കണം എന്നല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് സ്വഭാവപരമായി സ്വാഭാവികമായി സംഭവിക്കുന്ന വൈകല്യങ്ങളെ അവർക്ക് നമ്മൾ വിട്ടു മാപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്, അതാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ചില ചില്ലറ വീഴ്ചകളൊക്കെ കണ്ണടയ്ക്കുന്നു വേണം. അത്യാവശ്യം നിരന്തരമായി പിറകിൽ കൂടി നിസ്സാരമായ ചില പാളിച്ച്, ഞാൻ എത്ര വട്ടം പറയാൻ, ചെറിയ 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 കാര്യങ്ങൾക്ക് പോലും വളരെ രൂക്ഷമായ ഭാഷയിൽ ഭാര്യമാരോട് സംസാരിക്കുകയും പ്രതികരിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. നേരത്തെ കണ്ട സ്വഹാബിയുടെ നബി ചോദിച്ചത്, ഫൈൻ കരിഹ മിൻഹാ ഷൈഅൻ ഫലഅല്ലഹു യൂജിബുഹു ഷൈഉൻ ആഖർ. തലാഖ് ചോദിച്ച സ്വഹാബിയുടെ നബി പറഞ്ഞു, നിനക്കിഷ്ടമില്ലാത്ത വല്ലതും അവളിൽ കണ്ടാൽ നീ ശ്രദ്ധിച്ചു നോക്കൂ, നിന്നെ കൗതുകപ്പെടുത്തുന്ന മറ്റൊന്ന് നിനക്ക് അവളിൽ കണ്ടെത്താൻ പറ്റും, നിന്നെ സന്തോഷിപ്പിക്കുന്ന പലതും നിനക്ക് അവളിൽ കണ്ടെത്താൻ പറ്റും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് നല്ല പെരുമാറ്റം, ഹുസ്നുൽ മആശറ. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്ന് മഹർ, അത് ഭാര്യയുടെ അവകാശമാണ്, ഞാൻ എടുത്തു പറയേണ്ടതില്ല. അരിജാലു ഖവ്വാമൂന അലന്നിസ ബിമ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅദിൻ വബിമ അൻഫഖു മിൻ അംവാലിഹിം. മൂന്നാമതായിട്ട് ചെലവഴിക്കുക. മഹറിന്റെ ദുആത്തു നിസ സദഖാതിഹിന്ന നിയല, സമ്മാനമായിട്ട് അവർക്ക് മഹർ കൊടുത്തിരിക്കണം കല്യാണ സമയത്ത്, അത് ബാധ്യതയാണ്. അതേപ്രകാരം തന്നെ സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്തിൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കൈകാര്യ കർത്തൃത്വമുള്ളവരാണ്, ആ കൈകാര്യ കർത്തൃത്വത്തിന്റെ അവകാശം ഭർത്താവിന് കൊടുക്കാനുള്ള കാരണം ഒന്ന്, അള്ളാഹു ചെറുക്ക് ചെറിയേക്കാൾ ഫദൽ വെച്ചിട്ടുണ്ട്, പുരുഷന് സ്ത്രീയേക്കാൾ അള്ളാഹു ഒരു ഫദൽ വെച്ചതിന്റെ പേരിലാണ്. രണ്ടാമത്തേത്, വബിമ അൻഫഖു മിൻ അംവാലിഹിം, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നു എന്നതിനാലാണ്. അതായത് ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ കേട്ടല്ലോ, വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽമഅറൂഫ്, അവളുമാരുടെ ഭക്ഷണവും വസ്ത്രവും അത് അവർക്ക് അവകാശപ്പെട്ട കാര്യമാണ് എന്ന് കൃത്യമായിട്ട് കാണാം. അത് സ്ത്രീയുടെ അവകാശമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചത് കാണാൻ പറ്റും. ഖുർആൻ പറയുന്നത്, വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽമഅറൂഫ്, സ്ത്രീകളുടെ ഭക്ഷണവും വസ്ത്രവും ആരാണ് കൊടുക്കേണ്ടത്, അവരുടെ കുട്ടി പ്രസവിച്ച അവരുടെ കുഞ്ഞിന്റെ പിതാവ് ആരോ ആ പിതാവാണ് അത് കൊടുക്കേണ്ടത് എന്ന് ഖുർആൻ സൂറത്തുൽ ബക്കറിൽ 233-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലിയുൻഫിഖു സഅത്തൻ മിൻ സഅതിഹി, ഒരാൾക്ക് വിശാലമായി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കണം, ഇനി കുറവാണെങ്കിലോ, ഒരാൾക്ക് കൊടുക്കാൻ മാത്രം സമ്പാദ്യമില്ലെങ്കിൽ ഉള്ളതിനനുസരിച്ച് കൊടുക്കണം. അള്ളാഹു നൽകിയതിൽ നിന്ന് നമ്മൾ കൊണ്ട് കഴിയുന്നത് പോലെ ചെലവാക്കണം. എത്രത്തോളം തലാഖ് ചെയ്യേണ്ട സാഹചര്യത്തിൽ അവൾ വീട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വന്നാൽ പോലും ഉള്ളവൻ കഴിവനുസരിച്ച് കൊടുക്കണം. അപ്പൊ തലാഖ് ചെയ്ത് പോകുമ്പോൾ പോലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ് ജീവിക്കുമ്പോൾ എന്തായിരുന്നാലും ചെലവഴിക്കണ്ടേ? അപ്പൊ ഭാര്യമാർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദഖലത് ഹിന്ദു ബിൻത ഉത്ബ ഇമ്രാത്തി അബീ സുഫിയാൻ അലാ ഉത്ബ ഹിന്ദു ബിൻ ഉത്ബ ഇംറഅത്തു അബി സുഫിയാൻ അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫഖാലത്ത്. ആയിഷാബി പറയാം, ഒരിക്കൽ അബൂ സുഫിയാന്റെ പത്നി ഹിന്ദ് അവരുടെ വീട്ടിലേക്ക് കടന്നു വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് കടന്നു. ഫഖാലത്ത് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാ, അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീഹുൻ ലാ യുഅ്തീനി മിനൻ നഫഖ മാ യക്ഫീനി. എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ഒരു പിശുക്കനാണ്, അയാൾ ആവശ്യമായ മതിയായ അത്രയുള്ള ഞങ്ങൾക്ക് ചെലവിന് തരാറില്ല. വയക്ഫി ബനിയ, എന്റെ മക്കൾക്കും എനിക്കും വേണ്ടത്ര സമ്പാദ്യം അയാൾ തരാറില്ല, പിശുക്കനാണ്. ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇല്ലാ മാ അഹത്തു മിൻ മാലിഹി ബിഗൈരി ഇൽമിഹി, ചിലപ്പം അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് വല്ലതും ഞാൻ എടുക്കാറ്. വീട്ടിൽ ചെലവിന് തികയാതെ വരുമ്പം ഭർത്താവ് അറിയാതെ എനിക്കും മക്കൾക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കാറുണ്ട്, അതല്ലാതെ അദ്ദേഹം എനിക്ക് വേണ്ടത്ര തരാറില്ല, ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഒരു കുറ്റമാണോ എന്നുള്ള നിലക്ക് ഈ ഹിന്ദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ നബി അവർക്ക് കൊടുത്ത മറുപടി, അതിൽ അലയ്യ ഫീ ദാലിക മിൻ ജുനാഹ്, എനിക്കതിൽ വല്ല കുറ്റവുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഖുദീ മിൻ മാലിഹി ബിൽ മഅറൂഫ് മാ യക്ഫീകി വയക്ഫി ബനിക്, നീ മര്യാദ പ്രകാരം എടുത്തോളൂ, നിനക്കും നിന്റെ മക്കൾക്കും മതിയായത്. ആ ഈ ഒരു അനുവാദത്തെ ചൂഷണം ചെയ്യേണ്ടതില്ല എന്നെല്ലാം വ്യക്തമാണ്, മതിയായതെന്തോ അത് നിനക്ക് എടുക്കാം. അപ്പം ഭർത്താവ് ചെലവിന് തരുന്നില്ല, അയാളുടെ കയ്യിൽ പണമുണ്ട്, അയാൾ പിശുക്കനാണ്, ചില അങ്ങനെ ഉണ്ടാകും, ആ കാരണത്താൽ തരുന്നില്ലെങ്കിൽ അത് എടുക്കാനുള്ള അവകാശം. അപ്പോൾ ഭാര്യമാരുടെയും മക്കളുടെയും ചെലവിന്, മക്കൾക്ക് വേണ്ടി ചെലവാക്കാനും തനിക്ക് വേണ്ടി ചെലവാക്കാനും, ഭാര്യമാർക്ക് സമ്പാദ്യം നൽകാൻ, സ്വത്ത് നൽകാൻ, അത് ഭർത്താക്കന്മാർക്ക് അവകാശമുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് അവരുടെ പാർപ്പിടം, അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദുകും, നിങ്ങൾ അവളുമാരെ നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ താമസിക്കുന്ന നേരത്ത് താമസിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഭാര്യ വീട്ടിൽ പോയിട്ടല്ല താമസിക്കേണ്ടത്, നിർബന്ധമായി മാറ്റം വരുത്തേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ നിങ്ങളുടെ ചെലവിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പ്രകാരം എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ വിഷമമൊന്നും വിചാരിക്കരുത്, എന്റെ സുന്നത്തതാണ്. ഒരാൾ ഒരു ഭാര്യ വീട്ടിൽ ജീവിക്കാൻ അനുവദിച്ചു അവിടെ പോയി താമസിക്കുന്ന ഇസ്ലാമികമായിട്ട് കുറ്റമൊന്നുമല്ല, അത് ഇസ്ലാമികമായിട്ട് കുറ്റമല്ല, അതല്ല ഇസ്ലാമിന്റെ സുന്നത്ത്. ഇസ്ലാമിന്റെ സുന്നത്ത് എന്താണ്? ഭർത്താക്കന്മാർ അവരുടെ ചെലവിൽ അവരെ കൊണ്ട് കഴിയും പ്രകാരം, ഇനിയിപ്പോ ഒരു ഭർത്താവ് ദരിദ്രനാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രയാസമുണ്ട്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചില നാടുകളിൽ ചില ചട്ടവട്ടങ്ങൾ നിൽക്കുന്നുണ്ട്, ആ ഒരു കാരണവശാൽ ഭാര്യ വീട്ടിൽ പതിവായി താമസിക്കേണ്ടി വന്ന ഒരാൾ താമസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല, അത് അതീവ കുറ്റകരമായ കാര്യവുമല്ല. പക്ഷേ അതല്ല മര്യാദ. ഇസ്ലാമിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ചതിന്റെയും മര്യാദകൾ നമ്മളല്ലേ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടെന്ത് വേണം, നമ്മുടെ ചെലവിൽ നാം നിർമ്മിക്കുന്ന നമുക്ക് കഴിയുന്ന വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ താമസിപ്പിക്കണം. ഏതായിരുന്നു, ഇനി അവരെ വീട്ടിൽ താമസിച്ചാലും കൊള്ളാം, മറ്റൊരു താമസിച്ചാലും കൊള്ളാം, ഒരു ഒരു പെണ്ണിന് വീടുണ്ടായിരിക്കണം എന്നതിന്റെ ചുമതല, അതിന്റെ ഉത്തരവാദിത്വത്തിന് അള്ളാഹുവിനടുത്ത് മറുപടി തരേണ്ടത് ഒരിക്കലും അവളുടെ വാപ്പയല്ല. ഒരു പെൺകുട്ടിക്ക് താമസിക്കാൻ വീടില്ലെങ്കിൽ, അല്ലെങ്കിൽ താമസ സൗകര്യം ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ, അതിന് മറുപടി പറയേണ്ടി വരുന്നത് ഒരിക്കലും ആ പെണ്ണിന്റെ വാപ്പയല്ല, ഭർത്താവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിരുത്തണം. മറ്റൊന്ന്, ഇത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ദീനാറുൻ അൻഫഖതഹു ഫീ സബീലില്ലാഹി അസ്സവജൽ, ദീനാറുൻ ഫിൽ മസാകീൻ, ദീനാറുൻ ഫീ റഖബ വ ദീനാറുൻ ഫീ അഹ്ലിക്. നീ ചെലവഴിക്കുന്ന ഒരു ദീനാർ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, ജിഹാദിന്റെ മാർഗത്തിൽ. മറ്റൊരു ദീനാർ നീ ഒരു അടിമയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു, വേറെ ഒരു ദീനാർ അഗതികൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, വ ദീനാറുൻ ഫീ അഹ്ലിക്, വേറെ ഒരു ദീനാർ നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അഅളമുഹ അജ്റൻ അദ്ദീനാറുല്ലദീ തുൻഫിഖുഹു അലാ അഹ്ലിഹി, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലാർഹമായ ദീനാർ ഏതാണെന്നറിയാമോ? ജിഹാദിന് വേണ്ടി ഒരു ദിനാർ കൊടുത്തു, അഗതിക്ക് വേണ്ടി ഒരു ദിനാർ കൊടുത്തു, അടിമമോചനത്തിന് വേണ്ടി ഒരു ദിനാർ കൊടുത്തു, സ്വന്തം ഭാര്യയുടെ ആവശ്യത്തിനുവേണ്ടി ദിനാർ കൊടുത്തു, അതാണ് ഏറ്റവും അഫ്ളൽ. സ്വന്തം ഭാര്യമാർക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ്, നീ ചെലവഴിക്കുന്ന പണത്തിൽ വെച്ച് അഅളമുഹ അജ്റൻ, ഏറ്റവും മഹത്തരമായ പ്രതിഫലമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ചില ആളുകൾക്ക് അത്ഭുതമാണ്, ഭാര്യമാർക്ക് ചെലവിനോടത്തിന് എന്തിനാ കൂലി വരുന്നത്, അതായത് നമ്മൾ ചെയ്യേണ്ടതല്ലേ. എന്നാൽ അള്ളാഹു അതിന് വളരെ വലിയ പ്രതിഫലം വെച്ചിട്ടുണ്ട്. എന്തിന്? നിങ്ങളൊരു ചോറ് ഉരുള ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുത്താൽ അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന റജുല ഇദാ സഖംറഅതഹു മിനൽ മായൂജർ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൽ കൂലിയുണ്ട്. വെള്ളം പൈസ കൊടുത്തും കൂടി വേണ്ട, പച്ചവെള്ളം കുടിക്കാൻ വേണ്ടി ഭാര്യയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്താൽ, ഭാര്യയ്ക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ഉജർ, അതിന് പ്രതിഫലം നൽകപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാൻ കഴിയും. നബിസ്ലാം പറഞ്ഞു, ഇദാ അൻഫഖ അർജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സദഖ. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചാൽ, വസ്ത്രമോ പണമോ മറ്റേ ഭക്ഷണമോ ഏതെങ്കിലും നിലക്ക് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരാൾ ചെലവഴിച്ചാൽ അത് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടുകൂടി, എഹ്തിസാബോടുകൂടി ചെലവഴിച്ചാൽ ഫഹുവ ലഹു സദഖ, അത് അവന് സദഖയാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ തത്വം, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തബ്സുതുഹാ കുല്ല അൽബസ്തി ഫതഖൂദ മലൂമ മഹ്സൂറ. നിങ്ങൾ ചെലവഴിക്കാതെ പിന്നെ പിശുക്കുന്നവർ, കഴുത്തിലേക്ക് കൈ കെട്ടിയിടുന്നവരാകാൻ പാടില്ല. അതേപ്രകാരം നിങ്ങൾ പരന്ന രൂപത്തിൽ വിശാലമായി ധൂർത്തിന്റെ ചെലവഴിക്കാനും പാടില്ല. ഇത് രണ്ടും പാടില്ല. ചില ആൾക്കാർ ഭാര്യമാർക്ക് വേണ്ടി കണക്കില്ലാതെ ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആളുകൾ ഒട്ടും കൊടുക്കാത്തവരുണ്ട്. ഇത് രണ്ടും ശരിയല്ല. എവിടെ ചെലവഴിക്കുമ്പോഴും ധൂർത്തും പിശുക്കും എന്താണ് ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഭർത്താക്കന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടേണ്ട ദീനാണ്. ഭാര്യമാർ എവിടുന്ന് ദീന് പഠിക്കും? അവർക്ക് എവിടുന്ന് ദീന് കിട്ടും? ഇസ്ലാം അനുവദിക്കുന്ന സാഹചര്യത്തിലൂടെ ശരിയായ ദീനെന്ത്, ശരിയായ സലഫിയത്ത് എന്ത്, അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടുന്ന ആദർശം എന്ത്, നിർബന്ധമായും നമ്മുടെ ഭാര്യമാർ അത് പഠിച്ചിരിക്കണം. അതിന്റെ സംവിധാനം നമ്മിൽ നിന്നുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിലും നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിലും നരകാഗ്നിയെ സൂക്ഷിച്ചുകൊള്ളണം. നമ്മുടെ ഗുദഭാഗത്തുകൂടെ ദീർഘമേറിയ അങ്ങേയറ്റം മലക്കുകളുടെ ഒരു മുഴം, അങ്ങനെയുള്ള എമ്പാടും 70 മുഴം നീളമുള്ള വലിയ ചങ്ങലകൾ, അതിൽ കാഫിറുകളെയും മുനാഫിക്കുകളെയും കോർത്തെടുത്ത് അത് വായിലൂടെ നാസാരന്ധ്രത്തിലൂടെ പുറത്തു കൊണ്ടുവന്നും നരകത്തിൽ വെച്ച് അങ്ങേയറ്റം വേവിക്കുന്ന വറുത്തെടുക്കുന്ന നിന്യമായ ഇനം ശിക്ഷകളെക്കുറിച്ച് ഉള്ള താക്കീത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ അങ്ങനെ നരകത്തിന്റെ ആ കെണിയിൽ പെട്ടുപോകാതിരിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആദർശം മനസ്സിലായില്ലേ? ഭാര്യമാർ, മുഖം തുറന്നിട്ട് യുവതികളായ നമ്മുടെ ഭാര്യമാർ അന്യ ആളുകളുടെ അരികിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അവർ അർഹരായിത്തീരും. ഒരു പെണ്ണ് നഗ്നതയാണ്, അത് അന്യരുടെ മുന്നിൽ അവൾ മറച്ചിരിക്കേണ്ടതാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ച് അഖീദ മുതൽ സ്വഭാവത്തിലും വസ്ത്രധാരണത്തിലും മര്യാദയിലും അയൽവാസികളോട് പെരുമാറുന്നിടത്തും എല്ലായിടത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ കൃത്യമായും കണിശമായും പാലിക്കാനും നമ്മുടെ ഭാര്യമാർക്ക് നാം അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു സംഗതിയാണ്. അവരുടെ ദീനിന്റെ കാര്യത്തിൽ നമുക്ക് നല്ല താല്പര്യമുണ്ടാകണം. എത്രത്തോളം സുന്നത്തായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ചിട്ടുണ്ട്. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല സുമ്മ ഐഖല ഇംറാതഹു ഫസല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരു ഭർത്താവിന് ഒരു പുരുഷന് കാരുണ്യം നൽകട്ടെ, രാത്രി അയാൾ എഴുന്നേറ്റ് നിസ്കരിച്ചു. ആ സമയത്ത് അയാളെ ഭാര്യയെ ഉണർത്തി അവളെ നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. എന്നിട്ടോ വേണമെങ്കിൽ എന്ത് ചെയ്തു, എഴുന്നേൽക്കാനായിട്ട് ഫഇൻ അബത്, അവൾ വിസമ്മതിച്ചാൽ നലഹ ഫി വജ്ഹി അൽമാ, എന്ത് ചെയ്തു, ആ ഭാര്യയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. രാത്രി വിളിച്ചോടത്തുനിൽപ്പ് എണീക്കണം എന്നില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എണീക്കാൻ വേണ്ടി, ഖിയാമുല്ലൈലിൽ നിസ്കരിക്കാൻ വേണ്ടി വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ചാൽ അങ്ങനെയുള്ള ഭർത്താവിന് കാരുണ്യമുണ്ടാകട്ടെ. തിരിച്ചു ഭാര്യയെക്കുറിച്ചും പറഞ്ഞു, രാത്രി എണീറ്റ് നിസ്കരിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. അവളുടെ ഭർത്താവിനെ അവൾ വിളിച്ചുണർത്തുന്നു, അദ്ദേഹം എഴുന്നേൽക്കാൻ വിസമ്മതിച്ചാൽ വെള്ളം കുടയുന്നു. അല്ലേ, സുബൈക്ക് പള്ളി പോകാത്ത ഭർത്താവിന്റെ മുകളിൽ വെള്ളം കുടഞ്ഞ അങ്ങനെ ഉണ്ടാവും? ഭാര്യ വന്നിട്ട് പള്ളിയിൽ പോകണ്ടെന്ന് ചോദിച്ചിട്ട് എന്താ നമ്മളെ വീട്ടിൽ സംഭവിക്കാം? അപ്പൊ ദീനിൽ പരസ്പരം സഹായിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാരായിരിക്കണം. ഇത് സുന്നത്തായ ഒരു കാര്യമാണ് ഈ ഹദീസിൽ ഉള്ളത്. അപ്പൊ ഫർളായ കാര്യത്തിൽ ഏതായിരുന്നാലും ശ്രദ്ധയുണ്ടാകണം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്ത്, അന്യായമായി ദ്രോഹിക്കാനും അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിന്റെ പൊതുവായ ഒരു തത്വമല്ല ലററ വല ലിറാറ എന്നാണ്. ദോഷകരമായ കാര്യങ്ങളോ ദ്രോഹകരമായ പ്രവർത്തനങ്ങളോ ഇസ്ലാം അനുവദിക്കുന്നില്ല. മോശമായ വസ്തുതകളും അംഗീകരിക്കുന്നില്ല, മോശമായ പ്രവർത്തനങ്ങളും അംഗീകരിക്കുന്നില്ല. അത് ഭാര്യമാരുടെ ഏതായാലും പറ്റുകയില്ലല്ലോ. ഇനി അടിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ പോലും, മോശമായി അവർ പെരുമാറിയാൽ പോലും എന്താണ്, ഫഇൻ ഫഅൽന ദാലിക ഫദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബറഹ്, ഒരിക്കലും മുബറഹ്, നീ മുറിവേൽപ്പിക്കാത്ത തരത്തിൽ അടിക്കേണ്ട അത്രയും വലിയൊരു കുറ്റം അവൾ ചെയ്തെന്ന് വെക്കാം. എന്നാൽ പോലും മുറിവേൽപ്പിക്കാത്ത വിധത്തിൽ മാത്രമേ അടിക്കാൻ അനുവാദമുള്ളൂ എന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് അനുസരിച്ച് വീട്ടിനകത്ത് വെച്ചല്ലാതെ കയർത്ത് സംസാരിക്കാനോ പിണങ്ങാനോ പാടില്ല എന്നും വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വലാ തളിരിബിൽ വജ്ഹ, നീ അവളുടെ മുഖത്തടിക്കരുത്. നമ്മുടെ നാട്ടിലെ ഭർത്താക്കന്മാർ അടിക്കാനേ മുഖത്തെ അടിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അടിയെന്ന് പറയാൻ പറ്റൂ അല്ലേ. അടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ, ഗുരുതരമായ അടിക്കേണ്ട സാഹചര്യം എന്നൊക്കെ പറയാൻ എന്താ അറിയോ, അങ്ങനെ ഏത് തൊട്ടനും പിടിച്ചതൊന്നും ഭാര്യമാരെ അടിക്കാൻ പറ്റില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ വ്യഭിചാരത്തോടെ അടുക്കുന്ന കുറ്റങ്ങൾ അല്ലെങ്കിൽ വ്യഭിചാരം അത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോഴേ ഭാര്യമാരെ അടിക്കാൻ തന്നെ അനുവാദമുള്ളൂ. അതീവ ഗുരുതരമായ തിന്മകളിലേക്ക് ചെല്ലുമ്പോൾ, അല്ലാതെ ചെറിയ ചെറിയ പണക്കത്തിനും പിന്നെ നിസ്സാരമായ കാര്യങ്ങൾക്കും പിന്നെ പ്ലേറ്റിൽ മുടി വീണാൽ അതിനൊന്നും അടിക്കാൻ പറ്റൂല. അടിക്കണമെങ്കിൽ ഗുരുതരമായ തെറ്റുകളായിരിക്കണം, അതും ഉപദേശങ്ങളും എല്ലാം കഴിഞ്ഞ് അവൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ. എന്നിട്ടോ അങ്ങനെ അടിക്കേണ്ടി വന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരെ വലാ തദ്രിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്, പരിക്കേൽപ്പിക്കരുത്, നേരത്തെ പറഞ്ഞു. വലാ തുഖബ്ബി, അവരോട് അവരെ നിങ്ങൾ വഷളാക്കരുത്. ഒരു പെണ്ണിന്റെ മോശമായ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുന്നിലൊക്കെ എടുത്തു പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ അവളെ വഷളാക്കരുത്. വലാ തഹ്ജുറില്ലാ ഫിൽ ബൈത്ത്, വീട്ടിനകത്ത് വെച്ചല്ലാതെ നിങ്ങൾ അവരോട് പിണങ്ങുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭാര്യമാരുടെ അവകാശമായി അവർക്ക് കിട്ടേണ്ട, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട മാന്യതയും അവളുടെ അഭിമാന സംരക്ഷണവും, അത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ ഭാര്യമാരെ അഭിമാനം സംരക്ഷിക്കേണ്ടതില്ല എന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്വകാര്യ സ്വത്തായി കൊണ്ടു നടന്ന് വളരെ മോശമായി നമ്മുടെ ഭാര്യമാരോട് പെരുമാറുന്ന സാഹചര്യം നമ്മുടെ പരലോകത്ത് നഷ്ടപ്പെടുത്തി കളയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഭാര്യമാരുടെ കൂടെ പ്രത്യേകമായി സമയം കണ്ടെത്തിയിരിക്കാം. അവനവന്റെ ഫോണിന്റെ കൂടെ ചെലവഴിക്കുന്ന സമയത്തിന്റെ ഒരു 10% ഭാര്യമാരുടെ കൂടെ ഒന്ന് അവരോട് ചെലവഴിക്കുക, എല്ലാം മാറ്റി വെച്ചിട്ട് സംസാരിക്കുക. നമുക്ക് നേരമില്ല, അവരോട് സംസാരിക്കണം, അവർ സംസാരിക്കുന്നത് കേൾക്കണം, സല്ലപിക്കണം, നമ്മുടെ ബാധ്യതയാണത്. മനസ്സിലായില്ലേ? ആയിഷ റളിയല്ലാഹു تعالى انها പറയുന്നു, കാന യുസല്ലി ജാലിസൻ ഫയഖറു വഹുവ ജാലിസ് ഫഇദാ ബഖിയ മിൻ ഖിറാഅതിഹി നഹുവ മിൻ 43 ആയ ഖാമ ഫഖറഹ വഹുവ ഖായിം സുമ യർകഉ സുമ സജദ യഫഅലു ഫിറകഅതി ഥാനിയ മിസ്ല ദാലിക് ഫഇദാ ഖലാ സലാതുഹു നദറ ഫഇൻ കുൻതു യഖ്ലാ തഹദ്ദസ മഈ. അതായത് രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. നബി ദീർഘമായിട്ട് ഇങ്ങനെ ഓതി നിസ്കരിക്കും, ആദ്യത്തെ റക്അത്തും അതുപോലെ രണ്ടാമത്തെ റക്അത്തൊക്കെ നിസ്കരിക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നതായി റസൂലുള്ള കണ്ടാൽ തഹദ്ദസമായി എന്നോട് സംസാരിക്കും. അതായത് രാത്രി സമയത്ത് പോലും, നമുക്ക് പകലിന് സംസാരിക്കാൻ നേരമല്ല. മനസ്സിലായി? തഹദ്ദസ മഴി, അദ്ദേഹം എന്റെ കൂടെ സംസാരിക്കാറുണ്ട്, എടുത്തു പറയണം അവർ. വൈൻ കുന്തു നായിമത്തൻ, ഇനി ഞാൻ ഉറങ്ങുന്നതായിട്ടാണ് നബി കാണുന്നെങ്കിലോ, ഇൽത്തജ, അദ്ദേഹം എന്റെ കൂടെ വന്ന് കിടക്കും ചെയ്യും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ സംസാരിക്കുക എന്നുള്ള പ്രത്യേക സ്വയം ബുഖാരി ഹദീസ പ്രത്യേകം. പിന്നെ അതായത് രാത്രി നിസ്കാരം നിസ്കരിക്കുന്ന ഇടയിൽ സലാം വീട്ടിൽ കഴിഞ്ഞാൽ അവർ ഉണർന്നിരിക്കാൻ എന്തെങ്കിലും വിശേഷങ്ങൾ ചോദിക്കും, വർത്തമാനം പറയും, സല്ലപിക്കും എന്നുള്ളത് എന്ത് സുഹൈൽ ബുഖാരി ധരിക്കപ്പെട്ട ഹദീസാണ്. പിന്നെ ഭാര്യമാർ പുറത്തു പോകാൻ അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കണം. എങ്ങോട്ട് പോകാൻ? സലാം അനുവദിച്ചിടത്തേക്ക്, ന്യായമായ യാത്രക്ക്. എവിടേക്ക്? അങ്ങാടി മാർക്കറ്റിൽ തെണ്ടി തരങ്ങാനല്ല, നേരെ മറിച്ച് എന്താണ്, അവർ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളോട് പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് പെർമിഷൻ കൊടുക്കണം. അതുപോലെ വീട്ടിൽ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ വിവരമറിയിക്കുക. ദീർഘയാത്ര കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന, നമ്മുടെ നാട്ടിൽ കണ്ട ചില ഗൾഫുകാർ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വരും. തെറ്റാണത്, ഹറാമാണത്. വീട്ടിലേക്ക് വരുന്ന നമ്മൾ അറിയിക്കണം. എന്തിനു വേണ്ടി? സർപ്രൈസ് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ അവരിഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണും, ചില ഭർത്താവിന് വേണ്ടി ഒന്ന് ഒരുങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ വീട് ചിലപ്പോൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുണ്ടാവില്ല, പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഇനി എന്ത് കാരണമാണെങ്കിലും ശരി, വീട്ടിൽ നിന്ന് ഒരു ദീർഘയാത്ര പോയാൽ തിരിച്ചു വരുമ്പോൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. നഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്യത്തുറുഖ അഹ്ലഹു ലൈല, രാത്രി സമയത്ത് ഭാര്യയുടെ അരികിൽ വന്ന് മുട്ടുന്നത് റസൂൽ വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ വിവര നബി വന്നാൽ ദാരാത്ര ചെന്നാൽ ഒരാളെ വിട്ട് അറിയിക്കും നബി വരുന്നുണ്ടെന്ന്. വീട്ടിൽ അറിയിച്ചതിന് ശേഷം മാത്രം നബി അങ്ങോട്ട് പോകാറുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ട ഒരു സംഗതിയാണ്. ധാരാളം സംഭവങ്ങൾ ആയിഷാബി പറയാം. قال لي رسول الله صلى الله عليه وسلم اني لا اعلم اذا كنت اني راضيه واذا كنت علي غضبا. നീ എന്നെ ഇഷ്ടപ്പെട്ടാലും നീ എന്നോട് കോപിച്ചാലും ഇത് രണ്ടും എനിക്ക് മനസ്സിലാവും. നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആയിഷാബി പറയാണ്, ഭാര്യയ്ക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ മുഖത്ത് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും, നീ എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. അപ്പൊ ആയിഷാബി ചോദിച്ചു, മിന അതിനെ തരിപ്പ് കാര്യങ്ങൾ എവിടുന്നാ മനസ്സിലാക്കുന്നത്? അപ്പൊ അവർ അദ്ദേഹം പറഞ്ഞു, അമ്മ ഇദാ കുന്തി അന്നി റാളിയതൻ ഫഇന്നകി തഖൂലിന ലാ വറബ്ബി മുഹമ്മദ്. നീ എന്നോട് നല്ല ഇഷ്ടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ മുഹമ്മദിന്റെ റബ്ബാണേ ഇല്ല എന്നാണ് പറയാ. നേരെ മറിച്ച് നീ എന്നോട് പിണങ്ങുമ്പോഴാണ് ഞാൻ നിന്നോട് വല്ലതും ചോദിക്കുന്നെങ്കിലോ, വൈദാ കുൻതി അലയ്യ ഗൽബ ഖുൽ തിലാവ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ റബ്ബാണേ ഇല്ല എന്ന് പറയും. അപ്പൊ നിന്റെ വാക്കിൽ വന്ന വ്യത്യാസത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ ഭാര്യമാരിങ്ങനെ തിരിച്ചറിയാൻ മാത്രം അടുപ്പം നമുക്കുണ്ടോ എന്ന് എന്റെ ചോദ്യം. അവരൊരു വാക്കിൽ നിന്ന് അവർക്ക് നമ്മോടുള്ള നീരസവും നമ്മോടുള്ള ഇഷ്ടവും ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷാബി നിരന്തരമായി പറയുന്ന പദവ്യത്യാസത്തിൽ നിന്ന് ആയിഷാബി ഇപ്പോൾ ഇണക്കത്തിലാണോ അകലത്തിലാണോ എന്ന് മനസ്സിലാക്കിയിരുന്നു. അത്. അപ്പൊ ആയിഷാബി എന്താ പറയുന്ന അറിയോ, ശരിയാണ് റസൂലെ, അവര് പറഞ്ഞു, അപ്പൊ തന്നെ പറഞ്ഞത് അജൽ, താങ്കൾ പറഞ്ഞത് ശരിയാണ്, അത് സഹിയാണ്, ഈ കാര്യം ശരിയാണ് യാ റസൂലല്ലാഹ്, മാ ഹജറു ഇല്ലാ ഇസ്മക്ക്. അപ്പൊ ആയിഷാബി അപ്പൊ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, ഞങ്ങളെ പേര് മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ, നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതെ, ഇബ്രാഹിമിന്റെ റബ്ബാണ് സത്യം എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും നിങ്ങൾ എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഞാൻ ദേഷ്യം വന്നപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നീരസം, ചെറിയ നീരസം ഒന്നുമല്ല, വീട്ടിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ പറയും, അത് റസൂലുള്ളാഹിക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, വീട്ടിലേക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടേ. അപ്പൊ നബിയോട് ചിലപ്പം പറയും, നിങ്ങൾ വരുമ്പോ എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വരണം, നബിക്ക് അത് വാങ്ങാൻ കയ്യിൽ കാശുണ്ടാവില്ല, ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ നബി ഒന്നും ഇല്ലാതെ വരും, അപ്പോഴാണ് ദേഷ്യം പിടിക്കുന്നത്, അപ്പോഴാണ് അതിന്റെ പേരിലാണ് ദേഷ്യം പിടിക്കുന്നത്. സ്വയം മുസ്ലിം ഉദ്ധരിക്കും, ദീർഘമായ ഹദീസുകൾ കാണാൻ സാധിക്കും ഇൻഷാ അള്ളാ. ധാരാളം വിഷയങ്ങൾ അനുബന്ധമായി നമുക്ക് വേറെയും ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. ഒരു സംഗതി കൂടി ഞാൻ പറയാം, ആയിഷാബി റസൂൽ ഖദീജ ബിവിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിവിയെ കല്യാണം കഴിക്കുന്ന തൊട്ടു മുമ്പ് കല്യാണം സൗദാബിവിയാണ്. അടുത്തടുത്ത ദിവസങ്ങളിലാണ് അവരുമായി രണ്ടാളുമായിട്ടുള്ള കല്യാണം നടന്നിരുന്നത്. അവർ തമ്മിലുള്ള ഇണക്കത്തെക്കുറിച്ച് റസൂൽ ആയിഷാബി തന്നെ റിപ്പോർട്ടിന് അവർ പറഞ്ഞു ഒരിക്കൽ. പിന്നെ എന്താണ് ആയിഷാബി റിപ്പോർട്ട് ചെയ്യാം, അത്തൈത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖസീറത്തിൻ ഖത്തബഹ്തു ലഹാ ലഹു, ഞാൻ നബിക്ക് വേണ്ടി ഒരു ഹസീറ എന്ന് പറഞ്ഞാൽ ഹിസാബ് യാമലു ബിലഹമി, മാംസം ഉണ്ടാക്കുന്ന ഒരു തരം, മാംസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം പായസമാണ്, ഒരു അലീസയാണ്, മധുരവും മാംസവും ചേർത്തുണ്ടാക്കുന്ന ഒരു പായസം, ഒരു അലീസയാണെന്ത്, പിന്നെ ഈ ഹസീറ എന്ന് പറഞ്ഞാൽ ഞാൻ അതുണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് ചെന്നു. ഞാൻ അന്ന് റസൂലുള്ളാഹ് സൗദാബിയുടെ വീട്ടിലാണ്, അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി അടുത്തൊട്ടടുത്ത വീട്ടല്ലേ, അപ്പൊ കൊടുത്തവർ തമ്മിലാണ് നല്ല സൗദാബിയും ആയിഷാബിയും നല്ല സൗഹൃദത്തിലുമാണ്, ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പൊ അങ്ങനെ കൊണ്ടുപോയി ഞാൻ ചെന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്ത സമയത്ത് പിന്നെ എന്താണ് ഫക്കുൽത്തുലി സൗദ, പിന്നെ കുലി, ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞാൻ നീ ഉണ്ടാക്കിയൊന്നും കഴിക്കൂല എന്ന് പറഞ്ഞു. അപ്പോ ലത ഉക്കുലിന്ന നിർബന്ധമായിട്ട് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഔല ഉലത്യഹന്ന വജക്ക്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നായിട്ട് നിന്റെ മുഖത്ത് കൊഴിക്കും എന്ന് പറഞ്ഞു. ആര് ആയിഷാബി സൗദാബിയുടെ, നിങ്ങളുടെ മുഖത്ത് ഞാൻ തേക്കും പുരട്ടും എന്ന് പറഞ്ഞു. ഈ പായസം എടുത്തിട്ട് മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഊഷ്മളത സൂചിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന കാര്യമാണ് ഇത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അപ്പം അത് കേട്ടു, എന്നിട്ടും അവർ കൂട്ടാക്കിയില്ല. ഫവദഅതു യദി ഫിൽ ഖസീറ ഫതലൈതു വജഹ, ആയിഷാബി പറയാണ് രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോഴും അവർ കൂട്ടാക്കിയില്ല, അപ്പൊ ഞാൻ പായസത്തിൽ കൈയിട്ടിട്ട് സൗദാബിയുടെ മുഖത്ത് തേച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം പുറപ്പെട്ടിട്ടുണ്ടാവും, നബിയുടെ ഒരു ഭാര്യ എന്ത് ചെയ്തു, മുഖത്ത് അത് തേച്ചു. എന്നിട്ടോ പിന്നെ അവിടെ അത് തേച്ച സമയത്ത് ഫലഹിക്കൻ നബി യുസല്ലത്, നബി ചെയ്ത ഡ്യൂട്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. നബി അത് കണ്ട് ചിരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഫലഹിക്ക, എന്നിപ്പി ചിരിച്ചു എന്ന് മാത്രമല്ല, ഫമറ ഉമർ, അപ്പൊ ഉമർ അങ്ങോട്ട് കയറി വന്നു. ഫഖാല യാ അബ്ദുള്ളാ യാ അബ്ദുള്ളാ ഫദന്ന അന്നഹു സയദുഖുൽ ഫഖാല ഖൂമാ ഫഗ്സില വുജുഹക്കുമാ, ഉമറദാനും വേഗം പോയിട്ട് മുഖം കഴുകു. ഇതിനിടക്ക് മറ്റൊരു റിപ്പോർട്ട് കാണാമെന്ത്, അപ്പോ അവര് ആ പാത്രം തട്ടിപ്പറച്ച് സൗദാബിബി എന്ത് ചെയ്തു, ആയിഷാബിബിയുടെ മേത്ത് വെട്ടാൻ നോക്കിയപ്പോ ആയിഷാബി നബിയുടെ പിറകിലേക്ക് മറിഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് നബി മുഖം മാറ്റിക്കൊടുത്തു സൗദാബിബിക്ക് വേണ്ടി, എന്തിന് പകരം വരട്ടാൻ വേണ്ടിയിട്ട്, ഇങ്ങോട്ട് തേച്ചില്ല, അതിന് പകരം തേക്കാൻ വേണ്ടി. അപ്പോഴാണ് ഉമറദാന് കയറി വരുന്നത്. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊഷ്മളമായി പെരുമാറുന്ന അന്തരീക്ഷം കുടുംബത്തിലുണ്ടായിരുന്നു. ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനിയും ചില കാര്യങ്ങൾ, രണ്ടും കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതും ഈ ആഴ്ച സൂചിപ്പിച്ചതുമായ വിഷയങ്ങൾ, ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടതും ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടതുമായ ബാധ്യതകളിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇൻഷാ അള്ളാ അതും നമുക്ക് വിവരിക്കണം. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബങ്ങളിൽ തന്റെ ഭാര്യമാരെ സഹായിക്കാറുണ്ടായിരുന്നതും, അതേപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒരുങ്ങുന്നതുപോലെ സ്വഹാബികൾ ഭാര്യമാർക്ക് വേണ്ടിയും കിടപ്പറയിൽ ഒരുങ്ങാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കാനുള്ള കൽപ്പന, അതേപ്രകാരം നല്ല വാക്കുകൾ പറയുക, അത് ജനങ്ങളുടെ മുന്നിൽ അവരെ പവിത്രമായി, അവരെ ഒരിക്കലും മോശമാക്കാതിരിക്കുക, കുടുംബത്തിലെ വിഷയങ്ങളിൽ അവരുമായിട്ട് കൂടിയാലോചന നടത്തുക, പ്രശ്നങ്ങൾ ഏറ്റവും നല്ല രീതിയിലും ഹൃദ്യമായും പരിഹരിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക. അതേപ്രകാരം തന്നെ യാത്രകളിൽ ഭാര്യമാരെ കൂടെ കൂട്ടുക, കഴിയുമെങ്കിൽ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നുകൊണ്ട് നറുക്കിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം യാത്രയിൽ ഭാര്യമാരെ കൂട്ടാറുണ്ടായിരുന്നു. ഇതൊക്കെ ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഇത് നമ്മുടെ ദീനും കൂടിയാണ്. ഈ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ദീൻ നടപ്പാക്കുന്നതും അള്ളാഹുവിങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടുന്നതും. ആ നിലവാരത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി അനുസരിച്ച് കുടുംബങ്ങളിൽ പരസ്പരം ഇണക്കത്തോടുകൂടി പെരുമാറാനും ഇടപഴകാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് اللهم يا مصرف القلوب صرف قلوبنا على طاعتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اجرنا من النار ربنا آتنا في الدنيا حسنة وفي الاخره حسنة وقنا عذاب النار وصلى الله على محمد وعلى ال محمد